الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد സഹോദരങ്ങളെ, കിതാബ് തൗഹീദിൽ അടുത്തതായിട്ടുള്ള അധ്യായം ബാബു മാ ജാ ഫീ ഹിമായത്തിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനാബ തൗഹീദി വസദ്ദിഹി കുല്ല തരീഖിൻ യൂസിലു ഇല ശിർക്ക് എന്നാണ് അദ്ദേഹം ഈ അധ്യായത്തിന് പേര് കൊടുത്തിട്ടുള്ളത്. ഇതാണ് അതിൻ്റെ അർത്ഥം. ബാബു മാ ജാ ഫി ഹിമായത്തിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം തൗഹീദിനെ സംരക്ഷിക്കുവാനായി അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ജനാബ തൗഹീദ്, അതിനുവേണ്ടി ഒരു സംരക്ഷണ വലയം തീർത്തിട്ടുണ്ട്. വസദ്ദിഹി കുല്ലി തരീഖിൻ യൂസിലു ഇല ശിർക്ക്, ശിർക്കിലേക്ക് എത്തുന്ന എല്ലാ മാർഗങ്ങളും അവിടുന്ന് കൊട്ടിയടച്ചിട്ടുണ്ട് എന്നറിയിക്കുന്നതായ കാര്യങ്ങളാണ് ഈ അധ്യായത്തിൽ അദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞ അധ്യായങ്ങളൊക്കെ വായിക്കുമ്പോൾ ഈ പറഞ്ഞ കാര്യം നമുക്ക് വളരെ വ്യക്തമാകുന്നതാണ്. എവിടെയെങ്കിലുമൊക്കെ ആളുകൾ ഷിർക്കിലേക്ക് എത്തിപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് കാണുന്ന സമയത്തെല്ലാം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായി അതിനെ വിലക്കുകയും അതിന് മറുപടി പറയുകയും ചെയ്യുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചില ആളുകൾ പുകഴ്ത്തിയപ്പോൾ അവിടുന്ന് പറഞ്ഞു, ലാ തത്രൂനി കമ അത്രത്തിൻ നസാറ ഈസ ബിനെ മറിയം. മറിയമിന്റെ മകൻ ഈസയെ നസാറാക്കൾ പുകഴ്ത്തിയതുപോലെ നിങ്ങൾ എന്നെ പുകഴ്ത്താൻ പാടില്ല. ഇന്നമ അന അബ്ദുൻ, തീർച്ചയായും ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ്. അബ്ദുല്ലാഹി വറസൂലു എന്ന് നിങ്ങൾ പറയുക. ഞാൻ അള്ളാഹുവിന്റെ അടിമയും അവന്റെ റസൂലുമാണ് എന്ന് പറയുക എന്ന് പറഞ്ഞു. അതേപോലെ വേറെ ചില ആളുകൾ വന്നിട്ട് അൻത അഫ്ളലുന ഫദ്ലൻ വഅലമുന തൂലൻ, ഞങ്ങളിൽ വലിയ സ്ഥാനവും വലിപ്പമൊക്കെയുള്ള ആളാണ് താങ്കൾ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരുപാട് പുകഴ്ത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോടും പറഞ്ഞത്, ഇന്നമ അന മുഹമ്മദ് ബിൻ അബ്ദില്ലാ, തീർച്ചയായും ഞാൻ അബ്ദുള്ളയുടെ മകൻ മുഹമ്മദാണ്. അബ്ദുല്ലാഹി വ റസൂലു, അള്ളാഹുവിന്റെ അടിമയും റസൂലുമാണ്. വല്ലാഹ്, അള്ളാഹുവാണ്. ഇന്നിലാ ഉഹിബ്ബു അൻ തർഫഊനി ഫൗക മൻസിലത്തി അല്ലതീ അൻസലനി അല്ലാഹ്, അള്ളാഹു എനിക്ക് നൽകിയൊരു സ്ഥാനമുണ്ട് അതിന്റെ അപ്പുറത്തേക്ക് നിങ്ങൾ ഉയർത്തുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇത് അവർ ഷിർക്കിന്റെ വാചകങ്ങൾ പറഞ്ഞപ്പോഴല്ല പറഞ്ഞത്, മറിച്ച് പുകഴ്ത്തലുകൾ തന്നെ ഒന്ന് വർദ്ധിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കുകളാണ്. അപ്പൊ വളരെ ശക്തമായിട്ട് ഷിർക്കിന്റെ എന്തെങ്കിലുമൊക്കെ അംശം വരുന്ന സമയത്ത് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായിട്ട് എതിർത്തിട്ടുണ്ട്. അതിൽപ്പെട്ട വേറൊരു സംഭവമാണ്, ഒരു വ്യക്തി വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, മാഷാ അല്ലാഹ് വശിയത്ത്, അള്ളാഹും താങ്കളും ഉദ്ദേശിച്ചതുപോലെ എന്ന് പറയുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ശക്തമായി ദേഷ്യം പിടിച്ചിട്ടാണ് പറഞ്ഞത്. ഒരിക്കലും അള്ളാഹുവിനോടൊപ്പം അത്ഫു ചെയ്തിട്ട് കൂട്ടി പറഞ്ഞിട്ട് അങ്ങനെ ഉദ്ദേശത്തിന്റെ കാര്യം പറയാൻ പാടില്ല. കാരണം അള്ളാഹു ഉദ്ദേശിക്കുന്ന കാര്യത്തിൽ റസൂലിന് പങ്കില്ല. അള്ളാഹു ഉദ്ദേശിച്ച കാര്യം റസൂലിന് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതല്ലാതെ ഉദ്ദേശിക്കുന്ന കാര്യത്തിൽ അള്ളാഹുവിന് റസൂലിന് ഒരേ പങ്കല്ല. മറിച്ച് മാഷാ അല്ലാഹ് സുമ്മശിയത്ത് എന്ന് പറയുക, അള്ളാഹു ഉദ്ദേശിച്ചത് പിന്നീട് ഞാൻ ഉദ്ദേശിച്ചത് എന്ന രൂപത്തിൽ പറയുക എന്നല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാൻ സാധിക്കും. അഥവാ ചുരുക്കത്തിൽ ഷിർക്കിലേക്ക് ആളുകൾ എത്തുന്ന വിഷയത്തിലെല്ലാം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെ തടയുകയാണ്. അഥവാ തൗഹീദിനൊരു കോട്ട അവിടുന്ന് സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുള്ള മുഴുവൻ തൗഹീദിന്റെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംരക്ഷിച്ച കാര്യങ്ങളെ കുറിച്ചിട്ടല്ല ഈ അധ്യായത്തിൽ പറയുന്നത്, മറിച്ച് കഴിഞ്ഞ അധ്യായങ്ങളുടെ തുടർച്ചയാണ്. കഴിഞ്ഞ 3 അധ്യായങ്ങളായി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഖബറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. ഖബറിന്റെ വിഷയത്തിൽ അവിടെയുള്ള സാലിഹ്യങ്ങളോടുള്ള പരിധി വിട്ട സ്നേഹം, അത് അവരെ തന്നെ ഇബാദത്ത് ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിക്കും. ആദ്യമായി ഉമ്മത്തിലേക്ക് ഷിർക്ക് കടന്നു വരാനുണ്ടായ സാഹചര്യം അതാണ്. അങ്ങനെ ആ ഖബറിനെ തന്നെ ഒരു ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കി മാറ്റും എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് കഴിഞ്ഞ അധ്യായത്തിൽ പഠിച്ചത്. ഇപ്പൊ ഖബറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിലേക്ക് ആളുകൾ ഷിർക്കിലേക്ക് എത്താതിരിക്കാൻ തീർത്ത സംരക്ഷണ വലയത്തെ കുറിച്ച്, അതുമായി ബന്ധപ്പെട്ട തെളിവുകളെ കുറിച്ചിട്ടാണ് മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുള്ള ഇവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പൊ ഇത് 4-ാമത്തെ അധ്യായമാണ്, ഖബറുമായി ബന്ധപ്പെട്ട വിഷയത്തിന്റെ 4-ാമത്തെ അധ്യായമാണ് ഈ അധ്യായം. അപ്പൊ ചിലർ ചിന്തിച്ചേക്കാം, എന്തുകൊണ്ടാണ് മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുള്ള ഇങ്ങനെ ഈ ഖബറുമായി ബന്ധപ്പെട്ട വിഷയം ഇങ്ങനെ ധാരാളമായി പറയുന്നത് എന്നാണ്. മുൻഗാമികളായ പലരുടെ കിതാബിലും അതില്ല. ഇദ്ദേഹം ഇത് വളരെ ശക്തമായി എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു? അതിനുള്ള ഉത്തരം, അത് ജനങ്ങൾ അത്രയും ഖബറുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശ്വാസം അങ്ങനെയായി തീർന്നിട്ടുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറയുന്ന, നാവുകൊണ്ട് പറയുന്ന, നിസ്കരിക്കുന്ന, തൗഹീദ് ആവർത്തിച്ച് ആവർത്തിച്ച് നാവുകൊണ്ട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന, ചിലപ്പോൾ മസ്ജിദിൽ ബാങ്ക് വിളിക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒക്കെ ആവർത്തിക്കുന്ന ആളുകൾ പോലും ഖബറിന്റെ അടുക്കൽ പോകുകയും ഖബറാളിയോട് പ്രാർത്ഥിക്കുകയും അവിടെ നേർച്ചകൾ നേരുകയൊക്കെ ചെയ്യുന്ന കാഴ്ച വളരെ ദയനീയമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ വിഷയം ശക്തമായി പറയണം. ഇപ്പൊ ഏതൊരു വിഷയത്തിലാണോ ജനങ്ങൾ ദുർബലത ഉള്ളത്, ആ തിന്മയെ നിസ്സാരമാക്കി കാണുന്നത്, ആ തിന്മയെക്കുറിച്ച് ശക്തമായി പറയേണ്ടതുണ്ട്. അത് ചിലപ്പോൾ വേറെ സ്ഥലത്ത് പറയേണ്ട, അതിനേക്കാളും കൂടുതൽ പറയണം ആ ഭാഗത്ത്, ആ വിഷയത്തിൽ ദുർബലത കണ്ടാൽ. ഒരു വിഭാഗത്തിൽ പലിശയുമായി ബന്ധപ്പെട്ട് വളരെ നിസ്സാരമായി കാണുന്ന ആളുകളാണെങ്കിൽ പലിശയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവരെ നിരന്തരം ഉണർത്തിക്കൊണ്ടേ ഇരിക്കേണ്ടി വരും. ഇനി വേറെ ചില ആളുകൾ അതല്ല, ലഹരിയുമായി ബന്ധപ്പെട്ടിട്ടാണ് അവരുടെ വിഷയത്തിലുള്ളത് എങ്കിൽ ആ വിഷയത്തിൽ ഉണർത്തിക്കൊണ്ടേയിരിക്കണം. അപ്പൊ ഏറ്റവും കൂടുതൽ ആളുകൾ വീണുകൊണ്ടിരിക്കുന്നത് ഖബറുമായി ബന്ധപ്പെട്ട വിഷയത്തിലെ ഷിർക്കിലാണ്. അതിലാണ് കൂടുതൽ ആളുകളും ഷിർക്കിലേക്ക് എത്തിയിട്ടുള്ളത്. ഖബറിനെ പുകഴ്ത്തുക, ഖബറിന്റെ അടുക്കൽ പോയി ഇബാദത്ത് ചെയ്യുക. അതുകൊണ്ടാണ് അദ്ദേഹം ആ വിഷയത്തിൽ വളരെ ശക്തമായി ഇങ്ങനെ എഴുതിക്കൊണ്ടേയിരുന്നത് എന്ന് കാണാം. നോക്കാം ഈ അധ്യായത്തിൽ വന്നത് ഫി ഹിമായത്തിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫി ഹിമായത്തിൻ നബി എന്ന് പറയാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പേരായ അൽ മുസ്തഫ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അൽ മുസ്തഫ എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വിശേഷണമാണ്, അഥവാ തിരഞ്ഞെടുക്കപ്പെട്ടവൻ. അൽ മുഖ്താർ എന്നാണ് അതിന്റെ അർത്ഥം, തിരഞ്ഞെടുക്കപ്പെട്ടവൻ. ഒരു ഹദീസിൽ അത് വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹു അസ്തഫ ഖിനാനത മിൻ വലദ് ഇസ്മായിൽ. വലദ് ഇസ്മായിൽ, ഇസ്മായിൽ സന്തതികളിൽ നിന്നും അള്ളാഹു തആല കിനാനയെ തിരഞ്ഞെടുത്തു. വസ്തഫ ഖുറൈശൻ മിൻ കിനാന, കിനാനയിൽ നിന്നും ഖുറൈശിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു തആല തിരഞ്ഞെടുത്തു. വസ്തഫ മിൻ ഖുറൈശി ബനി ഹാഷിം, ഖുറൈശികളിൽ നിന്നും ബനി ഹാഷിമിനെ അള്ളാഹു തആല പ്രത്യേകമായി തിരഞ്ഞെടുത്തു. വസ്തഫാനി മിൻ ബനി ഹാഷിം, ബനു ഹാഷിമിൽ നിന്നും എന്നെ അള്ളാഹു തആല തിരഞ്ഞെടുത്തു. അപ്പൊ ഇസ്തഫാനി എന്നുള്ള കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അപ്പൊ അതാണ് മുസ്തഫ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുസ്തഫ എന്നുള്ള പേര് പറയാവുന്നതാണ്, വിശേഷണമായി പറയാവുന്നതാണ്. അതിന്റെ അർത്ഥം പടപ്പുകളിൽ ഏറ്റവും ശുദ്ധിയുള്ള, ഏറ്റവും കൂടുതൽ തെളിമയുള്ള, എല്ലാ അഴുക്കുകളിൽ നിന്നും അതിൽ നിന്നെല്ലാം മുക്തമായ തിരഞ്ഞെടുക്കപ്പെട്ടവൻ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ജനാബ തൗഹീദ്, തൗഹീദുമായി ബന്ധപ്പെട്ട വിഷയത്തിലുള്ള സംരക്ഷണം തീർത്തു എന്നാണിതിൽ പറഞ്ഞിട്ടുള്ളത്. ശരി, ഇതിൽ കൊടുത്ത അദ്ദേഹം കൊടുത്തിട്ടുള്ള ആയത്തുകളും ഹദീസുകളും വായിക്കാം. ഒന്നാമത്തേത്, വഖൗലില്ലാഹി തആല ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞ ഒരു ആയത്താണ് അദ്ദേഹം ഇവിടെ കൊടുത്തിട്ടുള്ളത്. ലഖദ് ജാഅകും, തീർച്ചയായും നിങ്ങൾക്ക് വന്നിരിക്കുന്നു, റസൂലും മിൻ അൻഫുസിക്കും, നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഒരു ദൂതൻ. അസീസുൻ അലൈഹി മാ അനിത്തും, നിങ്ങൾ കഷ്ടപ്പെടുന്നത് അദ്ദേഹത്തിന് സഹിക്കാൻ സാധിക്കുകയില്ല. ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, അതുപോലെ നിങ്ങൾക്ക് നന്മയുണ്ടാകാനുള്ള അതീവ താല്പര്യവും അദ്ദേഹത്തിനുണ്ട്. മുഅ്മിനീങ്ങളോട് അങ്ങേയറ്റം ദയാലുവും കാരുണ്യവാനുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് അല്ലാഹു തആല നമ്മോട് നബിയെ കുറിച്ച് അറിയിക്കുകയാണ്. എന്താണ് ഈ ആയത്ത്, ഈ അധ്യായമായിട്ടുള്ള ബന്ധം? കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുഅ്മിനീങ്ങളോട് ചെറിയ പ്രയാസമുണ്ടാകുന്നത് തന്നെ, അവർക്ക് ഉപദ്രവം വേണ്ട, ചെറിയൊരു പ്രയാസമുണ്ടാകുന്നത് തന്നെ അങ്ങേയറ്റം വിഷമമുള്ള കാര്യമാണ്. അസീസുൻ അലൈ ഐ സഉബ അലൈ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭയങ്കര പ്രയാസമാണ്. മാ അനിത്തും, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചെറിയ ക്ഷീണം ഉണ്ടാകുന്നത് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അങ്ങേയറ്റം ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യമാണ്. അതേപോലെ ഹരീസുൻ അലൈക്കും, നിങ്ങൾക്ക് നന്മയുണ്ടാകാൻ അതീവ താല്പര്യം അവിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ നന്മയായ തൗഹീദ്, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് കാണാൻ സാധിക്കും. അവിടുന്ന് ആദ്യം പഠിപ്പിച്ചത് മുതൽ അവസാനം വരെ, ഇനി അവസാനം അവിടുന്ന് മരിക്കുന്നതിന്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പോലും ഉമ്മത്തിന് പ്രയാസം വരാതിരിക്കാനാണ് ഷിർക്കിന്റെ കാര്യം ആവർത്തിച്ച് ആവർത്തിച്ച് താക്കീത് ചെയ്തത്. ലഅനത്തുല്ലാഹി അലൽ യഹൂദ വൻ നസാറ, യഹൂദ നസറാണികൾക്ക് അള്ളാഹുവിന്റെ ശാപമുണ്ടാകട്ടെ. ഇത്തഖദു ഖുബൂർ അംബിയാഇഹിം മസാജിദ്, അവർ അവരുടെ അംബിയാക്കളുടെ ഖബറുകൾ ആരാധനാ കേന്ദ്രമാക്കി എന്നൊക്കെ പറഞ്ഞ് താക്കീത് ചെയ്തുകൊണ്ടേയിരുന്നു. അത് ഉമ്മത്തിന് ചെറിയ കാര്യങ്ങൾ സംഭവിക്കുന്നത് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹിക്കാൻ സാധിക്കുകയില്ല. ഏറ്റവും വലിയ അപകടമായ ഷിർക്ക് അതിൽ അവർ പതിച്ചു കഴിഞ്ഞാൽ, ഈ ഉമ്മത്തിൽ പതിച്ചു കഴിഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിലായ ആളുകൾ അതിലേക്ക് വീണുപോയാൽ അവർ കാലാകാലം നരകത്തിലായിരിക്കും. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം അവരതിൽ നിന്നും തടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ അത് പറഞ്ഞുകൊണ്ടേ ഇരുന്നു. എത്രത്തോളം അന്ന് സഹാബത്ത് ആയിട്ടുണ്ടാകുന്ന ആളുകൾ, അവരാരും ഈ ഷിർക്കിലേക്ക് പോയിട്ടില്ല, അവരാരും ഈ ഷിർക്കിന്റെ അംശങ്ങൾ അവരിൽ ഉണ്ടായിട്ടില്ല, എന്നിട്ട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായിട്ട് ഷിർക്കിനെതിരെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. കാരണം ഇത് എല്ലാ കാലത്തേക്കുള്ള ഉമ്മത്തിനു വേണ്ടിയിട്ടുള്ള നസീഹത്താണ്. പിന്നീട് ഒരുപാട് കാലങ്ങൾക്ക് ശേഷവും പിശാചിന്റെ പ്രേരണയാൽ ഷിർക്കിലേക്ക് ആളുകൾ എത്തിയിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെയുള്ള വളരെ വിദൂരമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കും കൂടി നസീഹത്ത്, അവർക്കും കൂടി ഒരു പ്രയാസം ഉണ്ടാകരുത് എന്നുള്ള നിലക്ക് അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നതാണ്. ഇവിടെ റസൂലും മിൻ അംഫുസിക്കും, നിങ്ങളിൽ നിന്ന് തന്നെയുള്ള റസൂൽ എന്നുള്ളതിന് പല വ്യാഖ്യാനങ്ങളും പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. അതിൽ ചില വ്യാഖ്യാനം ഇങ്ങനെയാണ്, മിൻ ജിൻസിക്കും, നിങ്ങളുടെ ജിൻസിൽ നിന്നും, അഥവാ മനുഷ്യകുലത്തിൽ നിന്നുമാണ് പ്രവാചകനെ ഇറക്കിയിട്ടുള്ളത്, അതല്ലാതെ ഒരു മലക്കിനെ ഇറക്കിയിട്ടില്ല. നിങ്ങളോട് പറയുന്ന കാര്യങ്ങൾ സ്വന്തം ജീവിതത്തിൽ ചെയ്യാൻ വളരെ എളുപ്പമുള്ള ആളുകളാണ് മലക്കുകൾ. മലക്കുകളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യപ്രകൃതമല്ല. അപ്പൊ അങ്ങനെയുള്ള മലക്കുകളെ കൊണ്ടുവന്നിട്ട് മലക്കുകൾ പറയുന്ന കാര്യം നമ്മൾ ചെയ്യുക എന്നുള്ള കാര്യമൊന്നല്ല, മറിച്ച് പറയുന്ന കാര്യമൊക്കെ അതേപോലെ ചെയ്തു കാണിക്കാൻ പറ്റും എന്ന് വളരെ കൃത്യമായി കാണിച്ചു തന്ന മനുഷ്യനെ പോലെ തിന്നുകയും കുടിക്കുകയും മനുഷ്യനുണ്ടാകുന്ന പ്രയാസങ്ങളും വേദനകളൊക്കെ ഉള്ള നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഒരു പ്രവാചകൻ, മനുഷ്യരിൽ നിന്ന് തന്നെയുള്ള ഒരു പ്രവാചകൻ എന്നാണ് ഒരർത്ഥമായി പണ്ഡിതന്മാർ പറഞ്ഞത്. വേറെ ചിലർ പറഞ്ഞു മിന്നെ അംഫുസിക്കും എന്ന് പറഞ്ഞാൽ അറബികളിൽ നിന്നാണ് എന്ന് പറഞ്ഞു. കാരണം അറബികളാണ് അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധിത അവർ ആളുകൾ അവരാണ്. അപ്പൊ അവരോടാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് അറബിയിൽ നിന്ന് തന്നെ കൊണ്ടുവന്നു, വേറെ പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ടില്ല, മറിച്ച് അവർ അതേപോലെ സംസാരിക്കുന്ന, അവരെ ഭാഷ പറയുന്ന ആളാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇങ്ങനെ പല അഭിപ്രായങ്ങളും കാണാം. ആദ്യം പറഞ്ഞ അഥവാ മനുഷ്യരിൽ നിന്ന് തന്നെ ആണ് എന്നുള്ളതാണ് വളരെ പ്രബലമായ ഒരു അഭിപ്രായം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രണ്ട് സിഫത്തുകളാണ് ഇതിൽ പറഞ്ഞത്. ഒന്ന്, അസീസുൻ അലൈഹി മാ അനിത്തും, നിങ്ങൾക്ക് പ്രയാസകരം ഉണ്ടാക്കുന്ന കാര്യത്തിൽ അവിടുന്ന് അങ്ങേയറ്റം വിഷമമാണ്. രണ്ട്, ഹരീസുൻ അലൈക്കും, നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാക്കുന്ന കാര്യം പറഞ്ഞു തരാൻ അവിടുന്ന് അങ്ങേയറ്റം തൽപരനാണ് എന്നുള്ളത്. ഇത് രണ്ടും ഈ അധ്യായവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഏറ്റവും താല്പര്യമുള്ളത് തൗഹീദ് എത്തിക്കാനാണ്. ഏറ്റവും കൂടുതൽ അവിടുന്ന് പ്രയാസമുണ്ടാകുക നമ്മൾ ഷിർക്കിലേക്ക് എത്തുമ്പോഴാണ്. അത് രണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം ശക്തമായ ഭാഷയിൽ നമ്മയോട് തടുത്തിട്ടുണ്ട് എന്ന് കാണാം. ഇനി ഇതിൽ നിന്നും ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫിളഹുല്ലാ അദ്ദേഹം പറയുകയാണ്, ഈ ആയത്ത് ഇത് കേൾക്കുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ചും ദീന് പഠിക്കുന്ന ആളുകൾക്കും അതല്ലാത്തവർക്കും ഒക്കെ വലിയൊരു ഫായിദ ഇതിലുണ്ട്. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സാദൃശ്യപ്പെടാൻ നമ്മൾ തയ്യാറാകണം. ഒരിക്കലും നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ ആകാൻ സാധിക്കുകയില്ല ഒരു കാര്യത്തിലും, സ്വഭാവ ഗുണത്തിലാകട്ടെ, ഒന്നിലും നമുക്കാകാൻ സാധിക്കുകയില്ല. പക്ഷേ നമ്മൾ അതിനോട് സാദൃശ്യപ്പെടാൻ നമ്മൾ പരിശ്രമിക്കണം. എങ്ങനെയാണ് ഈ വിഷയത്തിൽ സാദൃശ്യപ്പെടേണ്ടത്? ഉമ്മത്തിന് എപ്പോഴും ഖൈർ ഉണ്ടാകുന്ന കാര്യം നമ്മൾ എന്ത് ചെയ്യണം? നമുക്കതിന് വലിയ താല്പര്യം ഉണ്ടാകണം. നമ്മുടെ ചുറ്റുമുള്ള ആളുകൾക്ക് ഖൈർ ഉണ്ടാകാൻ, ഹരീസുൻ അലൈക്കും, മുഅ്മിനീങ്ങൾക്ക് ഖൈർ ഉണ്ടാകുന്ന കാര്യങ്ങൾ, അത് ചെറുതാകട്ടെ വലുതാകട്ടെ, നമ്മൾ നല്ല താല്പര്യം നമുക്കുണ്ടാകണം. നമുക്ക് ചുറ്റുമുള്ള ആളുകൾക്കൊക്കെ നന്മ ഉണ്ടാകണം, ഖൈർ ഉണ്ടാകണം. അതേപോലെ തന്നെ നമുക്ക് അസീസുൻ, നമുക്ക് അങ്ങേയറ്റം പ്രയാസമുണ്ടാകണം. എന്ത് ഏത് കാര്യത്തിൽ? മഅനിത്തും, മുഅ്മിനീങ്ങൾക്ക് പ്രയാസകരമുണ്ടാകുന്ന വിഷയത്തിലൊക്കെ നമുക്കതിനേക്കാൾ പ്രയാസം ഉണ്ടാകണം. മുന്നൊരു പ്രയാസം ഉണ്ടാകും, അവൻ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാകും എന്ന് കേൾക്കുമ്പോൾ നമുക്ക് അതിന് നല്ല പ്രയാസം ഉണ്ടാകണം. അങ്ങനെയാണ് നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ വിഷയത്തിൽ സാദൃശ്യപ്പെടാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുകയാണ്, പ്രത്യേകിച്ചും നമ്മുടെ വാക്കുകൾ അത് ഉമ്മത്തിന് എന്തെങ്കിലും രൂപത്തിലൊക്കെ ഉപദ്രവം ഉണ്ടാക്കും എന്ന് തോന്നുകയാണ് എങ്കിൽ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ചില സമയത്ത് ഒരു വ്യക്തിയുടെ സംസാരമായിരിക്കും ആ ഉമ്മത്തിന് വലിയൊരു പ്രശ്നം സൃഷ്ടിക്കുന്ന വാക്കുകൾ ഉണ്ടാവുക. ഒരാൾ പറഞ്ഞതായിരിക്കും, ചിലപ്പോൾ ഒരു പ്രസംഗത്തിൽ ഒരാൾ പറഞ്ഞതായിരിക്കും, അല്ലെങ്കിൽ ഒരു അഭിപ്രായം പറയേണ്ടടുത്ത് ഒരാൾ പറഞ്ഞതായിരിക്കും. അത് ആ ഉമ്മത്തിൽ തന്നെ വലിയ ഭിന്നിപ്പുകൾക്കും പ്രശ്നങ്ങൾക്കും അവർക്ക് തമ്മിൽ വലിയ പ്രയാസങ്ങൾക്കും കാരണമാകുമെങ്കിൽ അതങ്ങേയറ്റം ശ്രദ്ധിക്കണം.
അവർക്ക് പ്രയാസമുണ്ടാക്കുന്ന കാര്യങ്ങൾ അത് പറയുന്നതിൽ നിന്നും അതുണ്ടാക്കുന്നതിൽ നിന്നും അങ്ങേയറ്റം ശ്രദ്ധിക്കണം. ഷറഈയായ കാര്യമാണ് പറയുന്നത്. അല്ലാതെ ഒരാൾ തൗഹീദ് പറഞ്ഞാൽ, സുന്നത്ത് പറഞ്ഞാൽ സ്വാഭാവികമായും ഷിർക്കിന്റെയും തൗഹീദിന്റെ ആളുകൾ വേർതിരിയും, അല്ലെങ്കിൽ സുന്നത്ത് പറഞ്ഞാൽ ബിദ്അത്തിന്റെയും സുന്നത്തിന്റെയും ആളുകൾ വേർതിരിയും. അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതല്ലാത്ത ചില കാര്യങ്ങൾ ഉണ്ടാകും, അത് ഇവൻ ഈ രൂപത്തിൽ പറയാതിരിക്കലായിരിക്കും അവിടെ നല്ലത്. അതങ്ങേയറ്റം ശ്രദ്ധിക്കണം, അവരുടെ ദീന് സംരക്ഷിക്കണം, അവരുടെ ദീന് ഇല്ലാതായി പോകരുത്. കാരണം ചില ആളുകളോട് ചില കാര്യങ്ങൾ പറഞ്ഞാൽ ഉള്ള ദീന് തന്നെ അവർ ഉപേക്ഷിക്കുന്ന അവസ്ഥയായിരിക്കും, അത് ശ്രദ്ധിക്കണം. അതുപോലെ അവർക്ക് ഏറ്റവും വലിയ ഖൈറായ തൗഹീദ് സുന്നത്ത് ഇതവർക്ക് എത്തിച്ചു കൊടുക്കണം. എല്ലാ രൂപത്തിലുള്ള ഷിർക്കിൽ നിന്നും ബിദ്അത്തുകളിൽ നിന്നും മഅസിയത്തുകളിൽ നിന്നും അവരെ സംരക്ഷിക്കണം, അവർക്കത് പറഞ്ഞു കൊടുക്കണം. അങ്ങനെയുള്ള ഖൈറുള്ള ആളുകളായി തീരണം എന്നുള്ള ഒരു പാഠം ഈ ആയത്തിലുണ്ട്. എന്നിട്ട് ഷെയ്ഖ് സുലൈമാൻ റുഹൈലി അദ്ദേഹം പറയുകയാണ്, അൽഗില്ലത്തു ഇന്ദനാ ആഖിറുൽ അദ്വിയ. ആളുകളോട് അങ്ങേയറ്റം ശക്തമായി നിൽക്കുക, പരുഷമായി നിൽക്കുക എന്നുള്ളത് നമ്മളെ അടുക്കൽ അവസാനത്തെ മരുന്നാണ്. വഹാദഹു അശ്ശറ, അങ്ങനെയാണ് ശരീഅത്തിലുള്ളത്. ആദ്യം തന്നെ ആളുകളോട് പരുഷമായി പെരുമാറലല്ല, ആദ്യം തന്നെ ആളുകളോട് കടുത്ത രീതിയിൽ നിൽക്കലല്ല, അങ്ങേയറ്റം റഹ്മത്തിൽ നിൽക്കുക, അങ്ങേയറ്റം കാരുണ്യത്തോടുകൂടി ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക. അവസാനത്തെ ഒരു മരുന്നായിട്ട് മാത്രമേ ശക്തമായ ഭാഷയിൽ ആളുകളോട് നിലകൊള്ളാൻ പാടുള്ളൂ. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, വല്ലാഹി ലാ നൽതഫിതു ഇലാ മൻ യഈബു അലൈനാ ഹാദൽ കലാം. ഇതൊക്കെ പറഞ്ഞാൽ ചില ആളുകൾ നമ്മളെ കുറ്റം പറയും. ഇങ്ങനെ പരുഷമായി പെരുമാറലൊക്കെ അവസാനമാണ് എന്നൊക്കെ പറയുമ്പോൾ ചില ആളുകൾ നമ്മളെ കുറ്റം പറയും. നമ്മൾ അതിലേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല. ലി അന്ന ഹാദാ ദീനുന, കാരണം ഇതാണ് നമ്മുടെ ദീൻ. വഹാദ ഫിഅലുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവൃത്തി. വഹാദ മാ തഅല്ലംനാഹു മിനൻ നുസൂസ്, ഖുർആനും സുന്നത്തുമായ നസ്സുകളിൽ നിന്നും നമ്മൾ ഇതാണ് പഠിച്ചിട്ടുള്ളത്. വതഅല്ലംനാഹു മിൻ സീറത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ നിന്നും നമ്മൾ അതാണ് പഠിച്ചിട്ടുള്ളത്. ആദ്യം തന്നെ ആളുകളോട് പരുഷമായി പെരുമാറുന്നല്ല, മറിച്ച് വളരെ റഹ്മത്തായി കാരുണ്യത്തോടുകൂടി പെരുമാറുക, അവസാനത്തെ അടവായിട്ട് മാത്രം ശക്തമായി പെരുമാറുക എന്നാണ് അദ്ദേഹം തുടരുന്നു. വതഅല്ലംനാഹു മിൻ സീറത്തി സലഫി സാലിഹ് റളിയല്ലാഹു അൻഹും, സലഫുകളെ, സാലിഹീങ്ങളായ സലഫുകളിൽ നിന്നും, സച്ചരിതരായ മുൻഗാമികളിൽ നിന്നും, അവരുടെ ചരിത്രത്തിൽ നിന്നും നമ്മളത് പഠിച്ചിട്ടുള്ളത് അതാണ്. വതഅല്ലംനാഹു മിൻ ഉലമാഇനല്ലദീന തറബ്ബൈന അലാ ഐദീഹിം, പണ്ഡിതന്മാരുടെ കയ്യിൽ നിന്നും നമ്മൾ അതാണ് പഠിച്ചിട്ടുള്ളത്. മിൻഹും മൻ മാത വമിൻഹും മൻ ഹുവ ഹയ്യ, അത് മരണപ്പെട്ടുപോയ പണ്ഡിതന്മാർ. അദ്ദേഹം ഉദ്ദേശിക്കുന്ന ഷെയ്ഖ് ഇബ്നു ബാസ്, ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ, ഷെയ്ഖ് അൽബാനി, ഇതൊക്കെ അദ്ദേഹത്തിന്റെ ഷെയ്ഖുമാരാണ്. അതേപോലെ ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാരും, ഇവരിൽ നിന്നൊക്കെ നമ്മൾ ഇതാണ് പഠിച്ചിട്ടുള്ളത്. അല അന്നൽ ഗില്ലത ആഖിറുൽ അദ്വിയ, അഥവാ ഇങ്ങനെ പരുഷമായി പെരുമാറുക എന്നുള്ളത് അത് അവസാനമേ എടുക്കാവൂ, അതല്ലാത്തത്. ഫനുഖദ്ദിമു റഹ്മത വനബ്ദഉ ബിഹാ, നമ്മൾ കാരുണ്യം കൊണ്ട് ആരംഭിക്കും, അതാണ് നമ്മൾ മുമ്പോട്ട് വെക്കുക. വയാ ലൈതനാ നർഹമു ഇഖ്വാനന ഹത്തല്ലദീന യഖ്തിഊന അലൈന, നമ്മളോട് ഇങ്ങോട്ട് നമ്മൾ ഉപദ്രവിക്കുന്ന ആളുകളോട് പോലും നമുക്ക് കാരുണ്യത്തോടുകൂടി പെരുമാറാൻ സാധിച്ചിരുന്നെങ്കിൽ. ഫമാ അജ്മല ഹാദിഹിൽ മൻസില, എത്ര മനോഹരമായ സ്ഥാനമായിരിക്കും അത്. ഒമാ അസ്ഗാഹ മിൻ മർത്തബ, എത്ര ഉയർന്ന പരിശുദ്ധമായ സ്ഥാനമായിരിക്കും അത്. അൻ യുബല്ലിഗുക അൻ അഖീക അന്നഹു ഖാല ഫീക ഖൗലൻ ഗലീളൻ ലാ തസ്തഹീഖുഹു, നിനക്കൊരിക്കലും നിന്നിലില്ലാത്തൊരു വാദം, നിന്നിലില്ലാത്ത, നീ പറയാത്ത കാര്യം നിന്നിലുണ്ട് എന്ന് പറഞ്ഞ ആളുകൾ നിന്നോട് അറിയിക്കും, ഇന്നാള് നിന്നെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്, നീ ഇല്ലാത്ത വാദങ്ങളൊക്കെ നിനക്കുണ്ട് എന്ന് പറഞ്ഞ് നിന്നെ വളരെ മോശമാക്കി പറയുന്നുണ്ട് എന്ന് കേട്ടാലും. ഒമാ അദാലിക് തർഹമു അഹാക അന്തൻതു ഖഫീഹി ബികലിമ, അവനോട് ആ പറഞ്ഞ ആളോട് അപ്പോഴും കരുണ കാണിക്കും, അയാൾക്കെതിരെ മോശമായിട്ട് നമ്മൾ എന്ത് ചെയ്യില്ല, തിരിച്ചതേപോലെ പ്രതികരിക്കുകയില്ല. വഹാദിഹി മർത്തബത്തുൻ അലിയ, ഇത് വളരെ ഉന്നതമായ സ്ഥാനമാണ്. അസ്അലുല്ലാഹ അൻ യർസുഖനൽ ജിഹാദ ലിനസില ഇലൈഹ, ആ മാർഗത്തിലേക്ക്, മഹത്തായ സ്ഥാനത്തിലേക്ക് എത്തിച്ചേരാൻ ഞാൻ അള്ളാഹുവിനോട് ചോദിക്കുകയാണ് എന്ന് അദ്ദേഹം അദ്ദേഹത്തിന് കിതാബ് തൗഹീദ് എടുക്കുന്ന സമയത്ത് നൽകിയ ഒരു നസീഹത്താണ്. അഥവാ ഈ ആയത്ത് കേൾക്കുന്ന സമയത്ത് ഈ ഗുണം നമ്മിൽ ഉണ്ടാകാൻ നമ്മൾ ശ്രദ്ധിക്കണമെന്നാണ്. പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, നമ്മൾ ഏതൊരു രംഗത്തും ഏതൊരു സമയത്തും നമ്മൾ പെരുമാറുന്ന സമയത്ത് ആ പെരുമാറ്റം നന്നാകാനുള്ള ഏറ്റവും വലിയ ഒരു ഉപകാരം എന്ന് പറയുന്നത്, അതിനുള്ളൊരു എളുപ്പ വഴി എന്ന് പറയുന്നത്, നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഈ സ്ഥാനത്തായിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെരുമാറുക എന്ന് ചിന്തിക്കാനാണ്. നമ്മൾ ഏത് സമയത്തായാലും, നമ്മൾ ഭാര്യയോട് പെരുമാറുമ്പോൾ, കുട്ടികളോട് പെരുമാറുമ്പോൾ, മറ്റുള്ള ആളുകളോട് പെരുമാറുമ്പോൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഈ സ്ഥാനത്തെങ്കിൽ എങ്ങനെയായിരിക്കും പെരുമാറുക എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കുക. നമ്മൾ ഈ പെരുമാറുന്നത് പോലെ ആയിരിക്കുമോ, നമ്മൾ ഈ കാണിക്കുന്നത് പോലെ ആയിരിക്കുമോ കാണിക്കുക? ആളുകളോട്, പുറത്തുനിന്ന് ഒരാളോട് കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ കേട്ട് കഴിഞ്ഞാൽ പ്രതികരിക്കുമ്പോൾ, നമ്മൾ അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കുക. എങ്കിൽ നമുക്ക് നമ്മുടെ സ്വഭാവം അതെത്രയുണ്ട് നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റും. അതല്ലാതെ നമ്മൾ നമ്മളെക്കുറിച്ച് തന്നെ ചിന്തിക്കുമ്പോൾ നമുക്ക് നമ്മളിൽ കുറവൊരിക്കലും മനസ്സിലാക്കാൻ സാധിക്കുകയില്ല എന്നാണ്. ശരി, അടുത്ത ഹദീസ്. അൻ അബി ഹുറൈറത്ത റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബു ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ലാ തജ്അലു ബുയൂതകും ഖുബൂറ, നിങ്ങൾ നിങ്ങളുടെ വീടുകളെ ഖബറുകളാക്കാൻ പാടില്ല. വലാ തജ്അലു ഖബരി ഈദ, എന്റെ ഖബറിനെ നിങ്ങൾ ഈദാക്കാനും പാടില്ല. അഥവാ ഒരു ഉത്സവം പോലെ പതിവായി അവിടെ വന്ന് സിയാറത്ത് ചെയ്യുന്ന ഒരു ഉത്സവം പോലെ നിങ്ങൾ അങ്ങനെ ആക്കാനും പാടില്ല. അഥവാ ഒരു ഉത്സവ സ്ഥലമാക്കുന്നതിനാണ് ഈദ് എന്ന് പറയുക. അതിന്റെ മലയാളവും മറ്റുമാണ് ഉറൂസ് എന്ന് പറയുന്നത്. എന്റെ ഖബറിൽ ഉറൂസ് ആക്കാൻ പാടില്ല. വസല്ലു അലയ്യ, നിങ്ങൾ എന്റെ മേൽ സ്വലാത്ത് ചൊല്ലിക്കോളൂ. ഫഇന്ന സ്വലാത്തക്കും തബ്ലുഗുനി ഹൈസു കുന്തും, കാരണം നിങ്ങൾ ലോകത്തിന്റെ എവിടെ നിന്ന് സ്വലാത്ത് ചൊല്ലിയാലും അത് എന്നിലേക്ക് എത്തിച്ചേർന്നതായിരിക്കും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നോക്കണം, എന്താണ് ഹിമായ, ഇവിടെയുള്ള സംരക്ഷണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്? ഒന്നാമതായി പറഞ്ഞു, ലാ തജ്അലു ബുയൂതകും ഖുബൂറ, നിങ്ങൾ നിങ്ങളുടെ വീടുകളെ ഖബറ് പോലെ ആക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അവിടെ വളരെ വ്യക്തമായിട്ട് ഏത് കാര്യം മനസ്സിലാക്കി തരികയാണ്? ഖബറിന്റെ അടുക്കൽ ഒരിക്കലും തന്നെ നിങ്ങൾ നിസ്കരിക്കാൻ പാടില്ല എന്ന കാര്യം വ്യക്തമാക്കുന്നുണ്ട്. കാരണം വേറെ ചില റിവായത്തിൽ കാണാം, ലാ തത്തഖിദു ബുയൂതകും മഖാബിർ സല്ലു ഫീഹ, നിങ്ങൾ നിങ്ങളുടെ വീടുകൾ ഖബർ പോലെ ആക്കാൻ പാടില്ല, വീട്ടിൽ നിങ്ങൾ നിസ്കരിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഖബറിൽ നിസ്കരിക്കാൻ പാടില്ല എന്നുള്ള കാര്യം ഇവിടെ പറഞ്ഞു. അപ്പൊ ഖബർ ഉണ്ടായാൽ അവിടെ അള്ളാഹുവിനുള്ള നിസ്കാരം, അഞ്ചു നേരത്തെ നിർബന്ധ നിസ്കാരം, അതേപോലെയുള്ള നിസ്കാരങ്ങൾ പോലും ഖബറിന്റെ അടുത്ത് പാടില്ല എന്ന് വ്യക്തമായി പറയുകയാണ്. അത് വീടിന്റെ കാര്യം പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. വീട്ടിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ഖബർ പോലെ ആക്കാൻ പാടില്ല. അപ്പൊ അതിൽ നിന്ന് വളരെ വ്യക്തമാണ്, സഹാബത്തിന് അറിയപ്പെട്ട കാര്യമാണ് എന്ത്, ഖബറിന്റെ അടുക്കൽ നിസ്കരിക്കാൻ പാടില്ല എന്നുള്ള കാര്യം വളരെ അറിയപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. കാരണം ലാ തത്തഖിദു ബുയൂതകും മഖാബിർ, വീടുകൾ ഖബർ പോലെ ആക്കരുത് എന്ന് പറഞ്ഞാൽ ഖബറിന്റെ അടുക്കൽ നിസ്കരിക്കാൻ പറ്റൂല എന്നുള്ള കാര്യം അവർക്ക് അറിയുന്നത് കൊണ്ടാണ് വീട് ഖബർ പോലെ ആക്കരുത് എന്ന് പറയുന്നത്. അല്ലാതെ അവിടെ ഖബറിന്റെ അടുത്ത് നിസ്കരിക്കരുത് എന്നുള്ള കാര്യം ആ ഹദീസിൽ പറയുന്നില്ല. മറിച്ച് വീട് ഖബർ പോലെ ആക്കല്ലേ എന്ന് പറഞ്ഞാൽ ഖബറിന്റെ അവിടെ നിസ്കരിക്കാൻ പാടില്ല എന്നുള്ള കാര്യം നേരത്തെ അവർക്ക് അറിഞ്ഞിരിക്കണം. അത് വളരെ അറിയപ്പെട്ട കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തജ്അലു ബുയൂതകും മഖാബിർ, നിങ്ങൾ വീടുകൾ ഖബർ പോലെ ആക്കാൻ പാടില്ല. അപ്പൊ അതിൽ നിന്ന് വളരെ വ്യക്തമാണ് വീട്ടിൽ എന്ത് ചെയ്യാൻ പാടില്ല, മക്ബറ സ്ഥാപിക്കാൻ പാടില്ല എന്നുള്ളത്. ആളുകളെ മറമാടാൻ വേണ്ടി വീടൊരിക്കലും തെരഞ്ഞെടുക്കാൻ പാടില്ല. അതിലൊരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് ഹിക്മത്തുകളുണ്ട് ആ നിയമത്തിൽ. ഒന്നാമതായിട്ട് വീട്ടിൽ മറമാടി കഴിഞ്ഞാൽ പിന്നീട് ആ വീട്ടിലുള്ള ആളുകൾക്ക് അവിടുന്ന് ഒന്നും നിസ്കരിക്കാൻ പറ്റൂല. കാരണം ഖബറുള്ള സ്ഥലത്ത് നിസ്കരിക്കാൻ പാടില്ല, വീട്ടിലുള്ള ആളുകൾക്ക് നിസ്കരിക്കാൻ പാടില്ല, നിസ്കരിക്കാൻ സാധിക്കുകയില്ല. മാത്രവുമല്ല പതിയെ പതിയെ അവർ ആ ഖബറിന് ഒരു പ്രത്യേകമായി കാണും. അപ്പൊ ആ ആളുകൾ കണ്ടിട്ടില്ല എങ്കിലും അടുത്ത അവരുടെ പേരമക്കളോ മറ്റോ ഒക്കെ വരുമ്പോൾ, ആ ഇത് വല്യപ്പയുടെ ഖബറാണ്, ഇതിനെന്തോ പ്രത്യേകതയുണ്ട് എന്ന് പറഞ്ഞ് അതിനെ ആരാധിക്കുന്ന അവസ്ഥയിലേക്ക് തന്നെ ആളുകൾ എത്തും. ഒരു സാധാരണഗതിയിൽ പോലും ഒരു തഅലീമും ചെയ്യാതെ ഒരു ആദരവും കൊടുക്കാതെ പോലും ഖബർ വീട്ടിനകത്താക്കാൻ പാടില്ല. ഒന്നാമത്തെ കാര്യം അതാ. രണ്ടാമത്തെ കാര്യം, ഖബറിനകത്ത് വീടിനകത്ത് ഖബർ ഉണ്ടാക്കിയാൽ ആ ഖബറിൽ കിടക്കുന്ന ആൾക്ക് മുസ്ലിമീങ്ങളുടെ പ്രാർത്ഥന ലഭിക്കുകയില്ല. കാരണം മഖബറയിൽ സന്ദർശിക്കുമ്പോഴാണ് നമ്മൾ അസ്സലാമു അലൈക്കും അഹ്ലുദ്ദിയാരി മിനൽ മുഅ്മിനീന വൽ മുസ്ലിമിൻ, ധാരാളം ആളുകളുടെ പ്രാർത്ഥന കിട്ടും. മഖബറയിൽ കിടക്കുന്ന മുസ്ലിമീങ്ങളുടെ പൊതു മഖബറയിൽ കിടക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഓരോരുത്തരും വന്ന് അവിടെ സന്ദർശിക്കുമ്പോൾ അവരെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അവരെ സ്വന്തം ആൾക്കാർക്ക് വേണ്ടി മാത്രമല്ല, അസ്സലാമു അലൈക്കും അഹ്ലുദ്ദിയാരി മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീൻ, മുഅ്മിനീങ്ങളിലും മുസ്ലിമീങ്ങളിലും പെട്ട മുഴുവൻ ആളുകൾക്കും വേണ്ടിയിട്ടാണ് ആഫിയത്തിന് അവിടെ ചോദിക്കുന്നത്. അത് ഇയാൾക്ക് കിട്ടുകയില്ല, കാരണം ഇയാൾ അവിടെ അല്ല ഉള്ളത്, ഇയാൾ വേറെ ഉള്ളത്. അപ്പൊ ഇയാളെ സംരക്ഷിക്കാൻ വരുന്നവര്, ഇയാളെ സന്ദർശിക്കാൻ വരുന്നവര് അത് വളരെ കുറവായിരിക്കും. അതാണ് രണ്ടാമതൊരു കാര്യമായിട്ട് പറഞ്ഞത്. അപ്പൊ ചില ആളുകൾ ചോദിച്ചേക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ അത് വീടിനകത്തല്ലേ എന്നുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അല്ല, മുഴുവൻ അമ്പിയാക്കളുടെയും എവിടെയാണ് ഖബർ ഉണ്ടാകേണ്ടത് എന്നുള്ളത് തൗഖീഫിയായ ഒരു കാര്യമാണ്. അഥവാ നസ്സിൽ വന്ന അതേപോലെ ചെയ്യണം, അതിൽ വേറെ ചിന്തിക്കാനില്ല. അഥവാ എവിടെയാണോ അവർ മരണപ്പെടുന്നത് അവിടെ മറമാടുക എന്നുള്ളത്. അപ്പൊ ആ നിലക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ, അത് ഖാസ് ആയിട്ടുള്ള കാര്യമാണ്, അത് വേറൊരാൾക്കും അതിൽ മാതൃക ഇല്ല. അത് അമ്പിയാക്കൾക്കുള്ള പ്രത്യേകതയാണ്. മാത്രവുമല്ല നമ്മൾ പറഞ്ഞു അത് അങ്ങനെ ആയതിൽ അതിനു വലിയ ഹിക്മത്തുണ്ട്. നബിസല്ലല്ലാഹു അലൈഹി വസല്ലം കബറെങ്ങാനും പുറത്തായിരുന്നെങ്കിൽ ആളുകൾ ധാരാളമായി ആ കബറിന്റെ അടുക്കൽ വരികയും കബർ കാണുകയും അങ്ങനെ അതിനൊരു വിഗ്രഹമാക്കുന്ന അവസ്ഥ ഉണ്ടാകുമായിരുന്നു. മറിച്ച് അവിടുത്തെ പ്രാർത്ഥന പോലെ ആരാധിക്കപ്പെടുന്ന ഖബറാക്കി എന്റെ ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കി എന്റെ ഖബറിനെ മാറ്റരുത് എന്ന് പറഞ്ഞ പ്രാർത്ഥന അത് സ്വീകരിക്കുന്ന രൂപത്തിൽ തന്നെ ഒരാൾക്കും ആ ഖബർ കാണാൻ പറ്റാത്ത അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ കാലത്ത് അവിടെ ഉള്ളത് കൊണ്ട് തന്നെ സഹാബത്ത് ആരും അവിടെ പ്രവേശിച്ചിട്ടില്ല. പിന്നീടുള്ള കാലത്ത് അതിന് ചുറ്റും മൂന്ന് മതിലുകൾ വന്നു. അങ്ങനെ ഒരു വിഗ്രഹത്തെ നോക്കിക്കാണുന്നത് പോലെ അവിടുത്തെ ഖബറിനെ കാണാൻ ഒരാൾക്കും സാധിച്ചിട്ടില്ല എന്നതാണ്. അപ്പൊ അത് അവിടുത്തെ ഖബറിന് പ്രത്യേകമായിട്ടുള്ളതാണ് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ മറമാടുക എന്നുള്ളത്. ബാക്കിയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇനി മൂന്നാമത്തെ ഒരു കാര്യം ഈ ഹദീസിൽ നിന്ന് തന്നെയുള്ള ഒരു കാര്യമാണ്, വീട്ടിൽ വെച്ചിട്ട് സുന്നത്ത് നിസ്കാരം വർദ്ധിപ്പിക്കുന്നതും ഖുർആൻ പാരായണം ചെയ്യുന്നതും മുസ്തഹബാണ് എന്നതും ഈ ഹദീസിലുണ്ട്. ഈ ഹദീസിൽ നേർക്കുനേരം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വീട്ടിൽ നിന്നും സുന്നത്ത് നിസ്കരിക്കൽ മുസ്തഹബാണ് എന്നുള്ളത്. കാരണം ഖബറിന്റെ അടുക്കൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ലാ തത്തഖിദു ബുയൂതകും മഖാബിർ എന്ന് പറഞ്ഞ് ഖബറുകൾ വീടുകൾ ഖബർ പോലെ ആക്കരുത് എന്ന് പറഞ്ഞപ്പോൾ ഉടനെ പറഞ്ഞു സല്ലു ഫീഹ, വീട്ടിൽ നിസ്കരിക്കണം എന്ന് പറഞ്ഞു. എന്നാൽ ഖുർആൻ പാരായണവുമായി ബന്ധപ്പെട്ടത് അത് വേറൊരു റിവായത്തിലാണ്. ആ റിവായത്തിൽ ഇങ്ങനെ കാണാം, ലാ തജ്അലു ബുയൂതകും മഖാബിർ, നിങ്ങൾ നിങ്ങളുടെ വീടുകൾ ഖബറാക്കരുത് എന്ന് തിരിച്ചും പറഞ്ഞു. നിങ്ങൾ വീടുകൾ ഖബറാക്കാൻ പാടില്ല. എന്നിട്ട് പറഞ്ഞു ഇന്ന ഷൈത്താന യഫിറു മിനൽ ബൈത്തില്ലദീ തുഖറഉ ഫീഹി സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറ പാരായണം ചെയ്യപ്പെടുന്ന വീട്ടിൽ നിന്നും പിശാജ് വിരണ്ടോടും എന്ന് പറഞ്ഞു. അപ്പോ അതിൽ നിന്ന് വ്യക്തമാണ് ഖബറിന്റെ അടുക്കൽ പോയി ഖുർആൻ പാരായണവും ഇല്ല. കാരണം ആദ്യം പറഞ്ഞത് ലാ തജ്അലു ബുയൂതകും മഖാബിർ, വീട് ഖബർ പോലെ ആക്കാൻ പാടില്ല. എന്നിട്ട് വീട്ടിൽ ചെയ്യേണ്ട കാര്യം പറഞ്ഞു ഇന്ന ഷൈത്താന യഫിറു മിനൽ ബൈത്ത്, വീട്ടിൽ നിന്നും പിശാജ് വിരണ്ടോടും. അല്ലദീ തുഖറഉ ഫീഹി സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്നത്. അപ്പൊ ഖുർആൻ പാരായണം വീട്ടിൽ നിന്നാണ് ചെയ്യേണ്ടത് എന്ന് വളരെ വ്യക്തമായി പറഞ്ഞു. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട, നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ഷെയ്ഖ് സുലൈമാൻ വഹലി പറയുന്നുണ്ട്, ചില ആളുകൾ ഖുർആൻ പാരായണം അവർ മസ്ജിദിൽ നിന്ന് മാത്രമേ ചെയ്യുകയുള്ളൂ, വീട്ടിൽ നിന്നൊന്നും ചെയ്യുകയില്ല. അത് ഹറാമാണെന്നല്ല, പക്ഷെ വലിയ ഖൈർ നഷ്ടപ്പെടും. വീട്ടിൽ നിന്ന് പാരായണം ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഖൈറുകൾ ഉണ്ടാകും, ആ വീട്ടിൽ ബറക്കത്തുകൾ ഉണ്ടാകും. അതുപോലെ പിശാജിന്റെയും മറ്റും ശല്യങ്ങളും ഷർറുകളും അതുപോലെ വീട്ടിലുണ്ടാകുന്ന കുഴപ്പങ്ങളും ഒക്കെ കുറയാൻ ഒരുപാട് കാരണമാകും. അപ്പൊ വീട്ടിൽ നിന്നും കുറച്ചാണെങ്കിൽ വീട്ടിൽ നിന്ന് പാരായണം ചെയ്യൽ നമ്മൾ എന്ത് ചെയ്യണം, അത് ചെയ്യണം. മസ്ജിദിൽ നിന്ന് മാത്രം ചെയ്യുന്നത് അങ്ങനെയല്ല നമ്മൾ വേണ്ടത്. മറിച്ച് ഈ ഹദീസിലൊക്കെ വീട്ടിൽ നിന്ന് പാരായണം ചെയ്യുന്നതിന്റെ ഫളാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നീട് പറഞ്ഞത് എന്റെ ഖബറിനെ നിങ്ങൾ ഈദാക്കാൻ പാടില്ല. എന്താണ് ഈദാക്കുക എന്ന് പറഞ്ഞാൽ ഐ ലാ തുഖരിറു സിയാറത്ത തിക്റാർ ദായിമ, പതിവായി സന്ദർശിച്ചുകൊണ്ടേയിരിക്കുക. ഒരു പ്രത്യേക നിശ്ചയിക്കുന്നതിനാണ് ഈദ് എന്ന് പറയുക, ഒരു പ്രത്യേക കാലഘട്ടത്തിൽ തുടർച്ചയായി ചെയ്യുക. ഒരാൾ ദിവസവും രാവിലെ വന്നാൽ അത് ഈദാണ്, ദിവസവും രാവിലെ പോയി ഖബർ സന്ദർശിക്കുന്നു പാടില്ല. അല്ലെങ്കിൽ എല്ലാ വെള്ളിയാഴ്ചയും ഖബർ സന്ദർശിക്കുന്നു പാടില്ല. മാസത്തിൽ ഒരു പ്രത്യേക ദിവസം വെച്ച് ഖബർ സന്ദർശിക്കുന്നു, ഇത് പാടില്ലാത്ത കാര്യമാണ്. മറിച്ച് എപ്പോഴെങ്കിലുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ സന്ദർശിക്കേണ്ടത്. പണ്ഡിതന്മാർ പറയുന്നു മദീനയിലുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർ യാത്ര കഴിഞ്ഞ് വന്നാലാണ് അവർ ഖബർ സന്ദർശനമൊക്കെ ചെയ്യേണ്ടതുള്ളൂ. സ്ഥിരമായി അവിടെ മദീനയിൽ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദിവസവും പോയി ഖബറിന്റെ അടുക്കൽ ചെന്ന് സലാം പറയുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞത് സഹാബത്തിൽ നിന്നും ഒരു അസറും സ്ഥിരപ്പെട്ടിട്ടില്ല അവരിങ്ങനെ വന്നിട്ട് ഇങ്ങനെ സലാം പറഞ്ഞുകൊണ്ടേയിരുന്നു എന്നുള്ളത്. കാരണം അവരെല്ലാവരും മദീനത്താണ് ജീവിച്ചിരുന്നത്, അങ്ങനെ ആരിൽ നിന്നും സ്ഥിരപ്പെട്ടിട്ടില്ല അവരിങ്ങനെ സ്ഥിരമായി വന്ന് ഇങ്ങനെ സലാം പറയുന്നതായിട്ട്. അത് അത്ര വലിയ ഖൈറുള്ള കാര്യമാണെങ്കിൽ അവർ മുന്നിലുണ്ടാകുമായിരുന്നു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് ലാ തജ്അൽ ഖബരി ഈദാ, അതൊരു ഈദാക്കാൻ പാടില്ല, ആരാധ സ്ഥിരമായി പതിവായി വരുന്ന ഒരു ഉത്സവം അതേപോലെ ആക്കാൻ പാടില്ല. മറിച്ച് എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ സാധാരണ പൊതുവായി വന്ന് നസ്സിന്റെ അടിസ്ഥാനത്തിൽ ആഖിറത്തിനെ ഓർക്കുന്നതിന് വേണ്ടി എപ്പോഴെങ്കിലൊക്കെ പോയി സലാം പറയുക എന്നതാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ മദീനയിൽ സിയാറത്തിന് പോയാലും അവിടെ പോയി എല്ലാ ദിവസവും പോയി സലാം പറയുക എന്നുള്ളതിന് നമ്മൾ ചെയ്യരുത്. ഇപ്പോഴത്തെ അവസ്ഥ സംബന്ധിച്ചിടത്തോളം കുറച്ച് തിരക്കും മറ്റുമൊക്കെ ഉണ്ട്. എന്നിരുന്നാലും എളുപ്പമുണ്ടായാലും ശരി അല്ലെങ്കിലും ശരി, എല്ലാ സമയത്തും പോയി അങ്ങനെ സലാം പറയാൻ പോകുക എന്നുള്ളത് പാടില്ല. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിലൂടെ പറഞ്ഞിട്ടുള്ളത്. ചില ആളുകൾ ഫജർ കഴിഞ്ഞാൽ പോകുന്ന ഒരു സ്വഭാവം ഉണ്ടാകും, ചില ആൾക്ക് വെള്ളിയാഴ്ച ജുമാ നിസ്കാരം കഴിഞ്ഞാൽ പോകുന്നതുണ്ടാകും. ഇതൊന്നും പാടില്ലാത്ത കാര്യമാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ പിന്നെ ബാക്കിയുള്ള കാര്യം അതിനേക്കാളും പറയാനില്ല. കാരണം നമുക്ക് ഏറ്റവും ബാധ്യതപ്പെട്ട ആള് നമ്മുടെ ഉപ്പയോ ഉമ്മയോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബക്കാരോ ഒന്നുമല്ല. അതിനേക്കാളും ബാധ്യതയാണ് നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ളത്. അവിടുത്തെ ഖബർ പോലും ഇങ്ങനെ പാടുള്ളൂ. അപ്പൊ ബാക്കിയുള്ള ആളുടെ കാര്യം പറയാനില്ല. ചില ആൾ നാട്ടിലൊക്കെ പ്രചരിച്ചിട്ടുള്ള ഒരു ബിദഅത്താണത്, പെരുന്നാൾ ദിവസം പോവുക, റമദാന്റെ 17 പോകുക, 25 പോകുക, വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞ ഒരു പോക്കുണ്ടാവും, അങ്ങനെയൊക്കെ ഒരു പതിവുണ്ട്. ഇതൊക്കെ ആ ഖബറിനെ ഈദാക്കുന്ന ഒരു കാര്യമാണ്, അത് ചെയ്യരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് എന്താണ് അതിനുശേഷം പറഞ്ഞിട്ടുള്ളത്? വസല്ലു അലയ്യ, നിങ്ങൾ എനിക്ക് വേണ്ടി സലാത്ത് ചൊല്ലുക. ഫഇന്ന സലാത്തക്കും തബ്ലുഗുനി ഹൈസുമാ കുന്തും, നിങ്ങൾ എവിടെയായിരുന്നാലും നിങ്ങളുടെ സലാത്ത് എനിക്ക് എത്തിച്ചുള്ളും എന്ന് പറയുകയുണ്ടായി. ശരി, എന്താണ് ഈ അവസാനം പറഞ്ഞതും ആദ്യം പറഞ്ഞതും തമ്മിലുള്ള ബന്ധം എന്താണ്? കാരണം ആദ്യം പറഞ്ഞത് ഖബറിനെ സ്ഥിരമായി സന്ദർശിക്കരുത് എന്നാണ്. അത് പറയുന്ന സമയത്ത് ചില ആൾ പറയാ, ഞാൻ പോകുന്നത് വെറുതെ സലാം പറയാനാണല്ല, ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന ആളൊന്നുമല്ല, ഞാൻ അവിടെ പോയി സഹായം തേടാനോ ഒന്നുമല്ല, ഞാൻ ഇങ്ങനെ സലാം പറയാൻ പോകുന്നതാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അതിന്റെ ആവശ്യമില്ല. വസല്ലു അലൈ, സലാത്ത് ചൊല്ലിക്കോളി. ഫഇന്ന സലാത്തക്കും തബ്ലുഗുനി ഹൈസുകും, നിങ്ങൾ എവിടെ നിന്ന് സലാത്ത് ചൊല്ലിയാലും ആ സലാത്ത് ഇവിടെ എത്തിക്കുന്നതായിരിക്കും. കാരണം ഹദീസുകളിൽ കാണാൻ സാധിക്കും, അങ്ങനെ അള്ളാഹു തആല അതിനുവേണ്ടി നിശ്ചയിച്ചിട്ടുള്ള മലക്കുകളുണ്ട്. ആ മലക്കുകളുടെ ജോലി തന്നെ അതാണ്, നമ്മൾ എവിടെ നിന്ന് സലാത്ത് ചൊല്ലിയാലും ആ മലക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിലേക്ക് ആ സലാത്ത് എത്തിക്കും. അതുകൊണ്ട് തന്നെ അതിന്റെ പേരിൽ എന്ത് ചെയ്യേണ്ടതില്ല, സലാത്ത് ചൊല്ലണം എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം പറയണം എന്ന് പറഞ്ഞിട്ട് ഖബറിന്റെ അടുക്കൽ പോയി സലാം പറയണമെന്നില്ല. ഇവിടുന്ന് പറഞ്ഞാൽ തന്നെ സല്ലല്ലാഹു അലൈഹി അസ്സലാമു അലാ റസൂലില്ലാ അല്ലെങ്കിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രൂപത്തിൽ സലാത്തും സലാമും ഒക്കെ പറഞ്ഞാൽ അത് മലക്കുകൾ അവിടെ എത്തിച്ചുകൊള്ളും. അള്ളാഹു തആല അതിനു വേണ്ടിയിട്ടായിട്ട് ഒരുപാട് മലക്കുകള് നിശ്ചയിച്ചിട്ടുണ്ട്. ആ പേരും പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് വരാൻ നിൽക്കേണ്ടതില്ല എന്ന് വളരെ വ്യക്തമായി ഷിർക്കിലേക്ക് എത്തുന്ന മാർഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ സംരക്ഷിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അതൊരു ന്യായമല്ല. അപ്പൊ ഈ ഹദീസ് വളരെ വ്യക്തമായിരിക്കുകയാണ്. വേറെ ചില ആളുകൾ നടത്തുന്ന ചൂഷണങ്ങൾ, സലാത്ത് പാർസലാക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും, കുറെ സലാത്ത് ഇങ്ങനെ ചൊല്ലണം, സലാത്ത് ഇത്ര സലാത്ത് ചൊല്ലി, 1000 സലാത്ത് ചൊല്ലി, അല്ലെങ്കിൽ 10,000 ചൊല്ലി എന്നൊക്കെ പറഞ്ഞ് ഇവർക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാവും. ആ ഗ്രൂപ്പിലൊക്കെ അയച്ചു കൊടുത്തതിനാൽ അവരെല്ലാ സലാത്തും മദീനത്തെ ഒരാൾ ഉംറക്കൊക്കെ പോകുമ്പോൾ അവിടെ എത്തിക്കുന്നതാണ്. സുബ്ഹാനല്ലാഹ്, അള്ളാഹു തആല അതിനുവേണ്ടി മലക്കുകളെ നിശ്ചയിച്ചിട്ടുണ്ട്. ഇവൻ പുതുതായി ഇവന് പറ്റാത്തൊരു പണി, ഒരു ബിദഅത്ത് ഏറ്റെടുത്തിരിക്കുകയാണ്. അങ്ങനെ ഇല്ല, അങ്ങനെ സലാത്ത് ചൊല്ലി എത്തിക്കുക ഇല്ല, സലാം പറഞ്ഞു പോയി, സലാം പറയണേ റസൂലിന്റെ കബറിപ്പോ എന്റെ സലാം പറയണേ ഇല്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. മറിച്ച് അത് ബിദഅത്താണ്. മറിച്ച് നമ്മൾ സലാം പറയുക, സലാത്ത് ചൊല്ലുക, അവിടെ പോകാൻ സാധിച്ചിട്ടില്ലെങ്കിലും യാതൊരു കുഴപ്പവുമില്ല, അത് എവിടുന്ന് ചൊല്ലിയാലും ആ ഖബറിലേക്ക് എത്തിക്കാനായിട്ട് അള്ളാഹു തആല മലക്കുകളെ നിശ്ചയിച്ചിട്ടുണ്ട്. അങ്ങനെ സലാത്ത് ചൊല്ലുക എന്നുള്ള സഹോദരങ്ങൾ വലിയ ശ്രേഷ്ഠതയുള്ള കാര്യമാണ്. മൻ സല്ല അലയ്യ വാഹിദ, ആരെങ്കിലും എനിക്ക് വേണ്ടി ഒരു സലാത്ത് ചൊല്ലിയാൽ, സല്ലല്ലാഹു അലൈഹി അഷറ, അള്ളാഹു തആല അവന് 10 സലാത്ത് ചൊല്ലുന്നതായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാത്ത് ചൊല്ലുക എന്ന് പറഞ്ഞാൽ അള്ളാഹു തആല അവന്റെ മുഖറബീങ്ങളായ സാമീപ്യസ്ഥരായ മലക്കുകളുടെ ഇടയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുകഴ്ത്തി പറയുക എന്നുള്ളതാണ്. അതാണ് അതിന്റെ അർത്ഥം. നമുക്ക് വേണ്ടി അള്ളാഹു തആല സലാത്ത് ചൊല്ലുക എന്ന് പറഞ്ഞാൽ നമുക്ക് റഹ്മത്തിനും കാരുണ്യത്തിനും വേണ്ടി അള്ളാഹു തആല കാരുണ്യവും റഹ്മത്തും നമുക്ക് വർഷിച്ചു നൽകുക എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ സലാത്ത് വർദ്ധിപ്പിക്കുക, അതിനു വേണ്ടിയിട്ട് ഖബറിലേക്കോ മദീനയിലേക്കോ നമ്മൾ ലക്ഷ്യം വെക്കണം എന്നില്ല. അങ്ങനെ മദീനയിലെത്തിയാൽ പോലും അങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക, പതിവായി പോകുക എന്നുള്ളത് പാടില്ല എന്നാണ് ഈ ഹദീസ് അറിയിക്കുന്നത്. അടുത്ത ഹദീസ്, അവസാനത്തെ ഹദീസ്, വൻ അലി ഇബ്നുൽ ഹുസൈൻ, അലി ഇബ്നുൽ ഹുസൈൻ എന്ന് പറഞ്ഞാൽ അൽ ഹുസൈൻ, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളുടെ മകന്റെ മകൻ, അങ്ങനെയാണ്. അഥവാ അലി റളിയല്ലാഹു അൻഹുവിന്റെ മകന്റെ മകനാണ് ആര്? അലി ഇബ്നുൽ ഹുസൈൻ എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം താബിഈയാണ്. അലി ഇബ്നുൽ ഹുസൈൻ അദ്ദേഹം പറയുകയാണ്, സമിഅ്തു, അദ്ദേഹം പറയുകയാണ്, അന്നഹു റആ റജുലൻ യജീഉ ഇലാ ഫുർജതിൻ കാനത് ഇൻദ ഖബ്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിൽ അന്ന് ചെറിയ തൊട്ടിപ്പുറത്ത് അതിലേക്ക് പ്രവേശിക്കാനുള്ള തുടക്കത്തിൽ ഒരു ചെറിയൊരു ഇടവുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു വടവിന്റെ അടുക്കൽ ഒരു വ്യക്തി വന്ന് നിൽക്കുന്നത് ഞാൻ കാണുകയുണ്ടായി. ഫയദുഖുലു ഫിഹാ ഫയദുഉ, അദ്ദേഹം അതിൽ പ്രവേശിക്കുകയും ദുആ ചെയ്യാൻ വേണ്ടി ഒരുങ്ങുകയുമാണ്. ഫനഹാഹു, അങ്ങനെ അദ്ദേഹത്തെ എന്ത് ചെയ്തു? തടുക്കുകയുണ്ടായി. എന്നിട്ട് ഇദ്ദേഹം പറഞ്ഞു, അല ഉഹദ്ദിസുകും ഹദീസൻ സമിഅ്തു മിൻ അബീ അൻ ജദ്ദി, എന്റെ ഉപ്പയിൽ നിന്നും, അതായത് ഹുസൈൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഉപ്പയാണ്, ഹുസൈൻ അള്ളാഹുവിന്റെ മകനാണ് അദ്ദേഹം, എന്റെ ഉപ്പാപ്പയിൽ നിന്നും അഥവാ അലീബിൻ അബി താലിമിൽ നിന്നും വന്നിട്ടുള്ള ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഞാൻ പറഞ്ഞു തരട്ടെയോ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരമകന്റെ മകനാണ്, ആര്? ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ് ഈ അലി. ഇദ്ദേഹത്തിന്റെ പേര അലിയുടെ പേരമകനും അലിയാണ്, അലീബിൻ ഹുസൈൻ ബിനു അലിയാണ്. അദ്ദേഹം അലി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് തന്നെ ഉദ്ധരിച്ചിട്ട് കൊടുക്കുകയാണ്. എന്താണ് ഹദീസ്? ലാ തത്തഖിദു ഖബ്രി ഈദാ, നിങ്ങൾ എന്റെ ഖബറിന് ഈദാക്കാൻ പാടില്ല, ഉത്സവമാക്കാൻ പാടില്ല. വല ബുയൂത്തക്കും ഖുബൂറ, അതേപോലെ നിങ്ങളുടെ വീടുകൾ ഖബറാക്കാനും പാടില്ല. അപ്പൊ വീടും ഖബറും വ്യത്യാസമുണ്ട്. വസല്ലു അലയ്യ, നിങ്ങൾ എനിക്ക് വേണ്ടി സലാത്ത് ചൊല്ലുക. ഫഇന്ന തസ്ലീമക്കും യബ്ലുഗുനി ഐനകുന്തും, നിങ്ങൾ എവിടെയായാലും നിങ്ങളുടെ സലാം അത് എനിക്ക് എത്തിക്കും എന്നാണിത് വളരെ കൃത്യമായിട്ട് വന്നിട്ടുള്ളത്. റവാഹു ഫിൽ മുഖ്താറ എന്നാണ് ഇവിടെ ഷെയ്ഖുൽ ഇസ്ലാം കൊടുത്തത്. അൽ മുഖ്താറ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇമാം ലിയാ ഉൽ മഖ്ദിസി അൽ ഹംബലിയുടെ അൽ അഹാദീസ് ഉൽ മുഖ്താറ എന്ന് പറയുന്ന ഗ്രന്ഥമാണ്, സഹീഹായ ഹദീസാണ്. വളരെ കൃത്യമായിട്ട് അവിടെ ഇദ്ദേഹം വന്ന് ദുആ ചെയ്യുന്നത് കണ്ടപ്പോൾ ഇദ്ദേഹം പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഖബറിന്റെ അടുക്കൽ വന്ന് എങ്ങനെ അതിനെ ഈദാക്കാൻ പാടില്ല എന്നുള്ളത് വളരെ കൃത്യമായി അറിയിച്ചു കൊടുക്കുകയാണ്. അപ്പൊ ഖബറിന്റെ അടുക്കൽ വന്നിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് പോലും വിരോധിക്കുകയാണ്, അത് പാടില്ല എന്നാണ് പറയുന്നത്. അതേപോലെ ഖബറിനൊരു പ്രത്യേക സമയം ഇടവിട്ട് ഇങ്ങനെ സന്ദർശിച്ചുകൊണ്ടേ ഇരിക്കുക എന്നതുപോലും പാടില്ല എന്നാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. മറിച്ച് വല്ലപ്പോഴും മാത്രമാണ് എന്ത് ചെയ്യേണ്ടത്, മദീനയിലുള്ളവർ പോലും സലാത്ത് ചെയ്യാൻ പോകേണ്ടത്. പുറത്തുനിന്നുള്ള ആളുകളുമൊക്കെ അങ്ങനെയാണ്, പോയാൽ എല്ലാ ദിവസവും അവിടെ പോയി സന്ദർശിക്കുക എന്നുള്ളതല്ല. കാരണം അങ്ങനെ ദിവസേന സന്ദർശിക്കാൻ തുടങ്ങിയാൽ അത് പതിയെ ഒരു വഴിവിട്ട ആദരവിലേക്ക് എത്താനും ആ നബിയോട് തന്നെ പ്രാർത്ഥിക്കുന്ന അവസ്ഥയിലേക്ക് എത്താനും സാധ്യതയുണ്ട് എന്നതുകൊണ്ട് ഷിർക്കിലേക്ക് എത്തുന്ന മാർഗം അവിടുന്ന് വ്യക്തമായി കൊട്ടിയെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതാണ് ഇത്രയുമാണ് ഈ അധ്യായത്തിൽ ഉള്ളത്. അഥവാ ചുരുക്കം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷിർക്കിലേക്ക് എത്തുന്ന മുഴുവൻ മാർഗങ്ങളെ കൊട്ടിയെടുക്കുകയും തൗഹീദിലേക്കുള്ള തൗഹീദിനുള്ള സംരക്ഷണം മുഴുവനായി തീർക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് ഹദീസുകളിലൂടെയും അതുപോലെ തന്നെ അവിടുത്തെ പ്രവർത്തനങ്ങളിലൂടെ മുഴുവനും നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തൗഹീദിന്റെ കാര്യം അത് വളരെ ജാഗ്രതയോടുകൂടി നമ്മൾ ശ്രദ്ധിക്കുക. നിസ്സാരമാണ് എന്ന് വിചാരിച്ചിട്ട് പോലും ഒരിക്കലും തൗഹീദിന് ഭംഗം വരുന്ന ഒരു കാര്യവും നമ്മൾ ചെയ്യാതിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഹീദ് നന്നായി പഠിക്കാനും പ്രചരിപ്പിക്കാനും അതിലായി മരണപ്പെടാനും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വല്ലാഹു തആല ആലം. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വതൂബു ഇലൈക.